നമസ്കാരം ഡോക്ടർ വിനോദ് അയ്യപ്പൻ.
നമസ്കാരം.
ഇന്നിപ്പോൾ ഉറക്കത്തെക്കുറിച്ചാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. പലർക്കും ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു മേഖലയാണ് ഉറക്കം. ഒരുപാട് പേർക്ക് ഉറക്കക്കുറവ് വല്ലാതെ അനുഭവപ്പെടുന്നുണ്ട്. ഈ ഉറക്കത്തിന്റെ ഒരു പ്രാധാന്യം എത്രത്തോളമാണെന്ന് ഡോക്ടർക്ക് തുടക്കം തന്നെ ഒന്ന് വിശദീകരിക്കാമോ?
പണ്ടത്തെ കാലത്ത് ആൾക്കാർ വിചാരിച്ചുകൊണ്ടിരുന്നത് ഉറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആവശ്യമില്ലാത്ത സാധനമാണ്, അത് ചുമ്മാ നമ്മുടെ ജോലിയിലെ ഒരു ഇന്ററപ്ഷൻ ആണ് എന്നുള്ളൊരു കൺസെപ്റ്റ് ആയിരുന്നു പണ്ട്. അപ്പൊ ആൾക്കാർക്ക് ഉറക്കത്തിന്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ച് ആവശ്യകതയെ കുറിച്ച് അറിയില്ലായിരുന്നു. ഇപ്പോഴത്തെ പുതിയ കണ്ടുപിടുത്തങ്ങളും കൂടുതൽ ബ്രെയിൻ മാപ്പിംഗ് ടെക്നോളജിയും എല്ലാം വെച്ചിട്ട് ഉറക്കത്തിന്റെ ഇമ്പോർട്ടൻസ് ഇപ്പൊ ആൾക്കാർക്ക് മെഡിസിനിലും ആൾക്കാർക്കും കുറേ കൂടിയും ഒരു അറിവ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ സ്ലീപ് മെഡിസിൻ സ്പെഷ്യാലിറ്റി വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മനുഷ്യനൊരു ഒരു ജീവിതത്തിൽ 1/3 ഓഫ് ദ ലൈഫ് ഉറങ്ങും. അപ്പൊ ഈ ഉറക്കത്തിന് ഇമ്പോർട്ടൻസ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല ഒരിക്കലും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അനാവശ്യമായിട്ടൊരു കാര്യം നമ്മുടെ ബോഡി ചെയ്യുന്നില്ല. ജനറലി കൊച്ചായിരിക്കുമ്പോൾ നമ്മൾ കൂടുതൽ സമയം ഉറങ്ങും, 16-20 മണിക്കൂർ ഉറങ്ങും. നമ്മൾ പ്രായമാവും തോറും നമ്മുടെ ഉറക്കത്തിന്റെ ആവശ്യകത കുറഞ്ഞുകൊണ്ടിരിക്കും. ഒരു അഡൾട്ട് ആയിട്ടുള്ള ഒരാള് പ്രോബബ്ലി ഒരു 6-8 അവേഴ്സ് ആയിരിക്കും അവരുടെ ഒരു യൂഷ്വൽ ഉറക്കത്തിന് ആവശ്യകത. ഭയങ്കര ഇൻഡിവിജ്വൽ വേരിയേഷൻ ഉണ്ട്.
ഞാൻ അതിൽ ബേസിക് ആയിട്ടുള്ള ഒരു സംശയം ചോദിച്ചിട്ട്, ഈ ഉറക്കം എന്നത് കൊണ്ട് യഥാർത്ഥത്തിൽ ഉറങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്?
അതെ, മനുഷ്യൻ ഉറക്കത്തിലേക്ക് വീണുകൊണ്ടിരിക്കുമ്പോൾ ഇനീഷ്യൽ സ്റ്റേജസ് ഓഫ് സ്ലീപ്പിൽ നമ്മുടെ ബ്രെയിനിലെ ആക്ടിവിറ്റി ചേഞ്ച് ചെയ്യും. അപ്പൊ ബ്രെയിൻ ആക്ടിവിറ്റി ചേഞ്ച് ചെയ്യണമനുസരിച്ചിട്ട് നമ്മുടെ ഉറക്കം കൺട്രോൾ സെന്റേഴ്സും ബ്രെയിനിലെ പല സെന്റേഴ്സിന്റെ ഇത് വെച്ചിട്ട് നമ്മുടെ ഹോർമോൺസ്, ശരീരത്തിലുണ്ടാവുന്ന ഹോർമോൺസിന്റെ ലെവലും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ആ ഒരു ഹോർമോണൽ ലെവൽസ് കറക്റ്റ് അല്ലാണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരിൽ പല അസുഖങ്ങളും ഉണ്ടാവാം. ഇപ്പൊ ഉള്ള കൂടുതലായി വരുന്നുകൊണ്ടിരിക്കുന്ന ഒബീസിറ്റി, ഇല്ലെങ്കിൽ ഒബീസിറ്റി അസോസിയേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, ഡയബറ്റീസ്, അതും ഇതും എല്ലാം ഉറക്കക്കുറവിൻ ഉള്ള ആൾക്കാരിൽ കൂടുതലാണ്. അറൌണ്ട് ഒരു 10 years മുമ്പ് ഒരു എക്സ്പെരിമെന്റ് സയന്റിസ്റ്റ് ചെയ്തപ്പോ അവര് യൂഷ്വലി ഇങ്ങനത്തെ പരീക്ഷണങ്ങളെല്ലാം ആദ്യം റാറ്റ്സിലാണ് ചെയ്യുക. അപ്പൊ അവര് എലികളിൽ ഒരു പരീക്ഷണം ചെയ്തപ്പോ ഒരു എലിയെ സാധാരണ ഭക്ഷണം മുഴുവൻ കൊടുത്ത് സാധാരണ ഉറങ്ങാൻ സമ്മതിച്ചു, മറ്റേ എലിയെ ഭക്ഷണം കൊടുത്ത് ഉറങ്ങാൻ സമ്മതിക്കാണ്ടിരുന്നു. ഈ ഉറങ്ങാൻ സമ്മതിക്കാണ്ടിരുന്ന എലിയുടെ തടി കൂടി വരികയും ചെയ്തു, അത് പെട്ടെന്ന് മരിച്ചു പോവുകയും ചെയ്തു. അതൊരു പരീക്ഷണമാണ്. പക്ഷെ ജനറലി നമ്മുടെ ഒബ്സർവേഷണൽ സ്റ്റഡീസ്, അതായത് മനുഷ്യരിലുള്ള നിരീക്ഷണങ്ങൾ എന്താ കാണിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉറക്കം കുറയുന്തോറും ആൾക്കാരിൽ തടി കൂടാനും അതുപോലെ തന്നെ മോർട്ടാലിറ്റി, അതായത് മരിക്കാനും ഉള്ള സാധ്യതകൾ സാധാരണ ഉറങ്ങുന്നവരെക്കാളും കൂടുതലാണ്.
ഈ ഉറക്കം കുറയാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ്?
ഇപ്പോഴത്തെ നമ്മുടെ 24-hour സൊസൈറ്റിയിൽ ഉറക്കം കുറയാനുള്ള ഒരു മെയിൻ കാരണം എന്ന് പറഞ്ഞത് സ്ലീപ്പ് റെസ്ട്രിക്ഷൻ തന്നെയാണ്. റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായിട്ടോ ആൾക്കാർ ഉറങ്ങാണ്ടിരിക്കുക. അതായത് ഈ 24-hour സൊസൈറ്റി വരുമ്പോൾ ഷിഫ്റ്റ് വർക്ക് വരും, ചിലപ്പോൾ ആൾക്കാർക്ക് കൂടുതലായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. വെസ്റ്റേൺ കൺട്രീസിൽ മാത്രമല്ല, നമ്മൾ ഇന്ത്യയിലും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കൂടുതലാണ്. അത് IT കമ്പനീസിലൊക്കെ വർക്ക് ചെയ്യുന്നവർ 12-hour, 14-hour, 20-hour ഷിഫ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതൊരു വലിയ കാരണമാണ് ഉറക്കം പ്രോപ്പറായിട്ട് കിട്ടാതിന്. അതായത് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന കാരണം. നമ്മൾ ഉണ്ടാക്കാണ്ടുള്ള അസുഖങ്ങളായിട്ട് നോക്കുകയാണെങ്കിൽ ഏറ്റവും കോമണസ്റ്റ് ആയിട്ടുള്ള ഉറക്കം സംബന്ധമായിട്ടുള്ള അസുഖം എന്ന് പറയുന്നത് ഇൻസോംനിയയാണ്. പല കാരണങ്ങൾ കൊണ്ട്, അതായത് അസുഖങ്ങൾ കൊണ്ടാവാം, സൈക്യാട്രിക് പ്രോബ്ലംസ് കൊണ്ടാവാം, മനുഷ്യന് ഒന്നില്ലെങ്കിൽ ഉറങ്ങാൻ നമ്മൾ കിടന്നുകഴിഞ്ഞ ഉറക്കം വരാണ്ടിരിക്കുക, നമ്മൾ സ്ലീപ്പ് ഓൺസെറ്റ് ഇൻസോംനിയ എന്ന് പറയും. ഇല്ലെങ്കിൽ ഉറങ്ങിക്കഴിഞ്ഞ ഇടയ്ക്ക് എണീറ്റിട്ട് പിന്നുറങ്ങാൻ പറ്റാണ്ടിരിക്കുക, സ്ലീപ്പ് മെയിൻ്റനൻസ് ഇൻസോംനിയ എന്ന് പറയും. ഇല്ലെങ്കിൽ ഉറക്കം പെട്ടെന്ന് തീർന്നിട്ട് നേരത്തെ എണീക്കുക. ഇങ്ങനെയുള്ള 3 പ്രശ്നങ്ങൾ ഇൻസോംനിയ എന്ന് പറയുന്നത്. ഇപ്പൊ വേറെ കുഴപ്പമൊന്നും ഇല്ലാണ്ടും ഇൻസോംനിയ വരാം, അതിന് പ്രൈമറി ഇൻസോംനിയ എന്ന് പറയും. അത് ഒരു പാർട്ട് മാത്രമാണ്. പിന്നെയുള്ള ഏറ്റവും ആൾക്കാർക്ക് അറിയപ്പെടുന്ന കാര്യം ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ എന്ന് പറഞ്ഞ അസുഖമാണ്. അത് ഈ കൂർക്കം വലിയായിട്ട് അസോസിയേറ്റഡ് ആയുള്ള അസുഖമാണ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ. അത് വേറൊരു കാരണമാണ്. അത് ഉണ്ടെങ്കിൽ നമുക്ക് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ ഉള്ള ഒരാൾക്ക് കിടന്നുറങ്ങുമ്പേ അവരുടെ ശ്വാസകോശം അടഞ്ഞു പോവുകയും വായു കത്ത് കിറക്കാണ്ടിരിക്കാൻ പറ്റുകയും അതുകൊണ്ട് ഓക്സിജൻ തലച്ചോറിലേക്ക് അധികം വരാണ്ടിരിക്കുകയും ഡിസ്റപ്റ്റഡ് ആയിട്ട് സ്ലീപ്പ് ഉണ്ടാവും. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അവരെ എണീക്കും അറിയാണ്ട്. അപ്പൊ അവർക്ക് തന്നെ അറിയണ്ടാവില്ല അവരെ എണീക്കേണ്ടെന്ന്. അവർ പറയും രാവിലെ ഞാൻ വൈകുന്നേരം കിടക്കാൻ പോയി, 9 കിടന്നു കഴിഞ്ഞാൽ രാവിലെ ഞാൻ 10 എണീക്ക, ഞാൻ ഒന്നും അറിയുന്നില്ല എന്ന് പറയും. പക്ഷെ നമ്മൾ അവരുടെ EEG, അതായത് ഇലക്ട്രോ എൻസഫലോഗ്രാഫി എന്ന് പറയുന്ന ബ്രെയിനിന്റെ ആക്ടിവിറ്റി മാപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിൽ കാണാൻ പറ്റും അവര് ഇടയ്ക്കിടയ്ക്ക് എണീക്കുന്നു. അത് ഈ ട്രക്കിയ അടഞ്ഞു പോകുന്നോണ്ടാണ്.
സ്ലീപ്പ് അപ്നിയ എന്നുള്ള ആ ഒരു പ്രശ്നത്തിലേക്കും കുറുക്കം വലിയിലേക്കും നമുക്ക് എത്താം. അതിനു മുമ്പ് തന്നെ ഈ ഉറക്കത്തെക്കുറിച്ച് കുറച്ചുകൂടി ഒന്ന് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ഞാനൊന്ന് ചോദിക്കട്ടെ. ഇപ്പോൾ ഈ ഉറക്കം കിട്ടാതിരിക്കുന്ന സാഹചര്യം പ്രായമായവരിൽ പറഞ്ഞത് ജീവിത സാഹചര്യങ്ങൾ, സ്ട്രെസ്, അതെല്ലാം പറഞ്ഞായിരുന്നു. പക്ഷേ കുട്ടികളിൽ പോലും പലപ്പോഴും ഉറക്കമില്ലായ്മ വല്ലാതെ, കൊച്ചുകുട്ടികളിൽ പോലും ഉറക്കമില്ലായ്മ വല്ലാതെ കാണാറുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്തായിരിക്കും?
നമ്മുടെ ഇപ്പോഴത്തെ ഇവിടുത്തെ ഒരു വെസ്റ്റേൺ സൊസൈറ്റീസിൽ എഗെയിൻ ഇങ്ങനത്തെ ഈ സ്റ്റഡീസ് നോക്കിയേക്കണത്, ഈവൻ പിള്ളേർ ഉറക്കം നോക്കുമ്പോൾ പോലും അവർ പറയുന്നത് പണ്ടത്തെ പിള്ളേർ ഉറങ്ങുന്നത്രയും ഇപ്പോഴത്തെ പിള്ളേർ ഉറങ്ങുന്നില്ല എന്നുള്ളതാണ്. അതിന് പല കാരണങ്ങളുണ്ടാവാം. കോമണസ്റ്റ് റീസൺ അഗെയിൻ നമ്മുടെ ലൈഫിലുള്ള ചേഞ്ചസ്, അതായത് ഈ സൊസൈറ്റിയിലുള്ള ചേഞ്ചസ് ആണ്. പണ്ടത്തെ പോലെയല്ല ഇപ്പോഴത്തെ പിള്ളേർ, മോർ ഇൻ ടു ടെക്നോളജിയിലേക്കുള്ള ഒരു ഇൻവോൾവ്മെന്റും. ഇവിടത്തെ അതായത് വെസ്റ്റേൺ കൺട്രീസിൽ എടുത്തു വെച്ചിട്ട് പിള്ളേരിൽ ഉറക്കം കുറയാനുള്ള റീസൺസ്, ഒന്ന് ഫാമിലിയർ പ്രശ്നങ്ങൾ, അതായത് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഫാമിലിയിൽ ഉണ്ടെങ്കിൽ പിള്ളേർക്കും വരാം ഇങ്ങനത്തെ ഇൻസോംനിയ, അതായത് വീട്ടിൽ എന്തെങ്കിലും ഡൊമസ്റ്റിക് അബ്യൂസ് ഉണ്ടാവുക, അങ്ങനത്തെ പ്രശ്നങ്ങളുള്ള പിള്ളേർക്ക് നൈറ്റ്മെയർസ്, അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. പിന്നെ ടെക്നോളജിയിലേക്ക് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്ന പിള്ളേർ, ഫുൾ ടൈം ഐഫോണോ ഇല്ലെങ്കിൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന പിള്ളേർ, ഈവൻ കിടക്കുമ്പോൾ ബെഡിൽ പോലും ഐഫോൺ യൂസ് ചെയ്യുന്ന പിള്ളേരിൽ ഉറക്കക്കുറവ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം അതിൻ്റെ ആ ഒരു ലൈറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ എപ്പോഴും ഒരു ബ്രെയിൻ സ്റ്റിമുലേഷൻ ആയിരിക്കും, അപ്പോൾ ഉറങ്ങാനുള്ള ഒരു ഇത് കുറയും. പിന്നെ ഇവിടുത്തെ പാർട്ടി ലൈഫ് പോലുള്ള പരിപാടി, ലേറ്റ് ആയിട്ട് ലേറ്റ് നൈറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ തന്നെ ആ ഉറക്കം കുറയാനുള്ള സാധ്യതകൾ എപ്പോഴും ഉണ്ട്. ഇപ്പൊ നമ്മൾ ക്ലിനിക്സിലൊക്കെ കാണുന്ന പിള്ളേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ലേറ്റ് നൈറ്റ് കഴിഞ്ഞിട്ട് രാവിലെ പോയിട്ട് അവരുടെ യൂണിവേഴ്സിറ്റി അറ്റൻഡ് ചെയ്യുക, അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ക്രോണിക് ആയിട്ട് സ്ലീപ്പ് റെസ്ട്രിക്ഷൻ ഉണ്ടാവാം.
ഈ ജീവിത സാഹചര്യങ്ങൾ മൂലം ഉറക്കം കുറയുന്നവർ പലപ്പോഴും ചെയ്യുന്നത് ഒരു ദിവസം രാത്രി മുഴുവൻ ഉറങ്ങിയില്ല, അല്ലെങ്കിൽ ഒരു പകലും രാത്രിയും പൂർണ്ണമായി ഉറങ്ങാതിരുന്നിട്ട് അടുത്ത ദിവസം കൂടുതലായി കിടന്നുറങ്ങുക, 24 മണിക്കൂർ ഉറങ്ങുക എന്ന രീതിയിലൊക്കെ പലരും ചെയ്യാറുണ്ട്. അത് ഈ ഒരു ബോഡി സൈക്കിൾ നിലനിർത്താൻ സഹായിക്കുമോ? എന്താണ് തോന്നുന്നത്?
നമ്മുടെ ഉറക്കം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഡിഫറെന്റ് കാര്യങ്ങളാണ് കൺട്രോൾ ചെയ്യുന്നത്. ഒരെണ്ണം നമ്മുടെ സർക്കേഡിയൻ ക്ലോക്ക് എന്ന് പറയും, അതായത് നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ സെൽസിലും ഉള്ള സാധനമാണ് ബോഡി ക്ലോക്ക്. അതൊരു നമ്മളൊരു സെപ്പറേറ്റ് ഒരു ഇതിൽ സെറ്റ് ചെയ്തേക്കുണ്ടാവും. ഇപ്പൊ ചില ആൾക്കാരുണ്ട് അവർക്ക് വൈകിട്ട് ലേറ്റ് ആയിട്ട് ഉറങ്ങാനേ പറ്റുള്ളൂ, എന്നിട്ട് അവർക്ക് ലേറ്റ് ആയിട്ട് എണീക്കണം. ചില ആൾക്കാർക്ക് നേരത്തെ കിടന്നുറങ്ങി നേരത്തെ എണീക്കണം. ഇതൊക്കെ ബോഡി ക്ലോക്കിന്റെ ഒരു ഇതാണ്. ചില ആൾക്കാർക്ക് ചിലപ്പോൾ 4 മണിക്കൂർ ഉറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റും, അവർക്കത് മതിയാവും. ചില ആൾക്കാർക്ക് 8 മണിക്കൂർ, ഇതെല്ലാം ബോഡി ക്ലോക്കാണ്. രണ്ടാമത്തെ ഇതെന്ന് പറയുന്നത് ഹോമിയോസ്റ്റാറ്റിക് സ്ലീപ്പ് ഡ്രൈവ് എന്ന് പറയും. അതായത് നമ്മുടെ ഉറക്കവും ഉണർന്നിരിക്കുന്നതും സൈക്കിള് ചേഞ്ച് ചെയ്യുന്ന ഒരു ഫിനോമിനൻ ആണ്. അതായത് ഇപ്പൊ നമ്മൾ 6 അല്ലെങ്കിൽ 6 മണിക്കൂർ ഉറങ്ങേണ്ട, യൂഷ്വലി ഉറങ്ങുന്ന ഒരാള് ഒരു ദിവസം ചിലപ്പോൾ 4 മണിക്കൂർ ഉറങ്ങിയുള്ളെങ്കിൽ അയാൾക്കൊരു സ്ലീപ്പ് ഡെപ്റ്റ് ഉണ്ട്, അതായത് ഒരു കടം, അതായത് 2 മണിക്കൂർ കടമാണ്. അപ്പൊ ആ കടം ശരിക്കും നമ്മുടെ ഈ ഹോമിയോസ്റ്റാറ്റിക് ക്ലോക്കിനെ അഫക്റ്റ് ചെയ്യും. അപ്പൊ നമുക്ക് ആ ഒരു അതുകൊണ്ട് പിറ്റേ ദിവസം അയാൾ 2 മണിക്കൂർ നേരത്തെയോ 3 മണിക്കൂർ നേരത്തെയോ ഉറങ്ങാനുള്ള സാധ്യത കൂടുതലാണ്, അയാൾക്ക് ഉറക്കത്തിന്റെ ഭാരം കൂടുതലായിരിക്കും. പക്ഷെ ആ റെഗുലർ ഉറക്കത്തിന് പകരം നമ്മൾ ഒരു ദിവസം ഉറങ്ങാണ്ടിരുന്ന പിറ്റേ ദിവസം അത് കൂടുതൽ ഉറങ്ങി, നമ്മൾ ഒരിക്കലും ആ ഡെപ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മാറ്റുന്നില്ല. ഒരിക്കലും നമുക്കിപ്പോ 8 മണിക്കൂർ ഉറങ്ങുന്ന ഒരാള് 24 മണിക്കൂർ ഉറങ്ങാണ്ടിരുന്നിട്ട് പിറ്റേ ദിവസം അയാൾക്ക് ഒരിക്കലും 16 മണിക്കൂർ കണ്ടിന്യൂസ് ഉറങ്ങാൻ പറ്റില്ല. അയാൾ ചിലപ്പോൾ 10 മണിക്കൂറോ 12 മണിക്കൂറോ ഉറങ്ങായിരിക്കും. അപ്പൊ സ്ലീപ്പ് ഡെപ്റ്റ് ഒരു ലോങ് ടേം ആയിട്ട് അക്യുമുലേറ്റ് ചെയ്യുന്ന സാധനമാണ്, നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് റിസോൾവ് ചെയ്യാൻ പറ്റില്ല നമ്മളത് പ്രോപ്പർ ആയിട്ട് റെഗുലർ ആയിട്ട് ചെയ്തില്ലെങ്കിൽ.
കൃത്യമായിട്ടുള്ള ഒരു ഉറക്കശീലം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് അതിന് ഏറ്റവും നല്ല മാർഗം. ജീവിതശൈലിയ
ഏറ്റവും നല്ല മാർഗം കൃത്യമായ ഉറക്കശീലം ഉണ്ടാക്കിയെടുക്കുക എന്ന് തന്നെയാണ്. നമ്മൾ ഒരു ദിവസം നമ്മൾ പാർട്ടിക്ക് പോകുക ഇല്ലെങ്കിൽ 2 ദിവസം നമ്മൾ അത് ഉറങ്ങാൻ പറ്റാണ്ടിരിക്കുകയോ ചെയ്യണോണ്ട് നമ്മുടെ ഉറക്കത്തിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല. ഇതെല്ലാം ക്യുമുലേറ്റീവാണ്, അതായത് കുറെ നാള് നല്ലതല്ലാത്ത ജീവിതചര്യ കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഉറക്കത്തിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്റ്റർബ് ചെയ്യും, നമ്മുടെ സ്ലീപ്പ് വേക്ക് സൈക്കിള് ഡിസ്റ്റർബ്ഡ് ആവും. പിന്നെ ഒരു നോർമാലിറ്റിയിലേക്ക് കൊണ്ടുപോകാൻ പാടാണ്. ഇപ്പൊ നമ്മൾ ലോങ് ടേം ഷിഫ്റ്റ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ, അതായത് 8 അവേഴ്സ് ഷിഫ്റ്റ് 3 നേരം മാറി മാറി ചെയ്യുന്ന ആൾക്കാർ, അവർ റിട്ടയർ ചെയ്ത് ചെയ്ത് കഴിഞ്ഞാലും അവർക്ക് നോർമൽ സ്ലീപ്പ് വേക്ക് സൈക്കിള് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർക്ക് ആ ഒരു ടയർഡ്നെസ് ജനറലി ഉണ്ടാവും.